നമസ്കാരം ശ്രീ പി ബസന്ത്.
നമസ്കാരം
ശ്രീ പി ബസന്ത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിധികളിലൊന്നാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ലാലു പ്രസാദ് യാദവിനെ ഒരു അഴിമതി കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ദേശീയ തലത്തിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് ദില്ലി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക?
ഇതിലിപ്പോ ഉള്ളത് സുപ്രീം കോടതിയുടെ തുടർച്ചയായിട്ടുള്ള 3 വിധികളിലൂടെയാണ് ഈ രാഷ്ട്രീയ രംഗത്തെ ഈ ക്രിമിനൽ വൽക്കരണത്തെ തടയുന്നതിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ ഒരു ഇതാണ് റഷീദ് മസൂദിനെതിരെ വന്ന കഴിഞ്ഞ ദിവസത്തെ വിധി. പക്ഷെ അതിനേക്കാൾ ഉപരി ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ഒരു നേതാവിന് എതിരെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഇപ്പൊ ലാലുവിനെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലത്തെ തടവും 25 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഇത് ഇൻ എഫക്ട് എന്ന് പറയുന്ന 11 കൊല്ലത്തേക്ക് ലാലു പ്രസാദ് യാദവ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. 5 കൊല്ലത്തെ തടവും പിന്നെ 6 കൊല്ലത്തെ മത്സര വിലക്കും കൂടിയാവുമ്പോൾ. ഇതിനു പുറമെ ഇനി 5 കേസുകൾ പുള്ളിക്കെതിരെ ഇപ്പോഴും വിചാരണ നടക്കുന്നുണ്ട്. ഈ 5 കേസുകളിലെ വിചാരണയിലും വ്യത്യസ്തമായ ശിക്ഷകൾ തന്നെയായിരിക്കും ലാലുവിന് ലഭിക്കാനും പോകുന്നത്. ഇതും കൂടെ ആവുമ്പോഴത്തേക്കും ലാലു പൂർണ്ണമായി ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വൻതോതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇതിലൊന്ന്, ഇപ്പോൾ പ്രധാനപ്പെട്ട 2 നേതാക്കൾക്കെതിരെ ഒരു വിധി വന്നതോടുകൂടി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ പ്രതിയായവരെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു വട്ടം കൂടി ആലോചിക്കും. എന്നുവെച്ചാൽ നാളെ വീണ്ടും ഇതൊരു തെരഞ്ഞെടുപ്പ് കേസായി മാറുകയും അല്ലെങ്കിൽ കോടതി വിധി വന്ന് ഇവരുടെ സ്ഥാനം പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കുന്നതിന് ഇത്തരം ആൾക്കാരെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ളവരെ മാറ്റി കുറച്ചുകൂടി രാഷ്ട്രീയ രംഗം സംശുദ്ധമാക്കുന്നതിനുള്ള നടപടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ തുടക്കം കുറിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതില് 3 വിധികൾ തുടർച്ചയായി സുപ്രീം കോടതിയിൽ വന്നു. ജൂലൈ 10 വന്നതാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെ അംഗത്വം ആ നിമിഷം നഷ്ടമാകും എന്നുള്ള വിധി. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് കസ്റ്റഡിയിലുള്ളവർക്ക് പോലീസിന്റെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലോ ഉള്ളവർക്കുള്ള മത്സര വിലക്ക് വന്നത്. അതിനുശേഷമാണ് അടുത്തിടെ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആരെയും ആരോടും താല്പര്യമില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു ബട്ടൺ കൂടി വോട്ടിംഗ് മെഷീനിലോ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിലോ അതിനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ള സുപ്രീം കോടതി വിധി. ഇത് തുടർച്ചയായി സുപ്രീം കോടതി ഈ രാഷ്ട്രീയ രംഗം സംശുദ്ധമാക്കുന്നതിനെടുത്ത നടപടികളുടെ ഭാഗമാണെന്ന് കരുതാം. ഇത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട നടപടി അല്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ട നടപടി കോടതി ഏറ്റെടുത്ത് നടക്കുന്ന ഒരു സാഹചര്യം വന്നു എന്ന് മാത്രം. പക്ഷേ ഇതിൽ തുടക്കം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും പൊതുജനങ്ങൾ ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
ഇതിൽ UPA സർക്കാരിന്റെ എത്രത്തോളം ഇത് ഈ വിധി ഒരു തിരിച്ചടിയായിരിക്കും? സുപ്രീം കോടതിയുടെ വിധിയും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിനെതിരെ വന്നിരിക്കുന്ന കോടതിയുടെ ശിക്ഷാവിധിയും UPAക്ക് എത്രത്തോളം തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്? കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ ലാലു പ്രസാദ് യാദവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തിരക്കിട്ട് UPA ഓർഡിനൻസ് കൊണ്ടുവന്നതെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. UPAയുടെ ഒരുപക്ഷെ കുറച്ച് വർഷം മുമ്പെങ്കിലും ഏറ്റവും ശക്തനായ ഒരു സഖ്യകക്ഷി ആയിരുന്നു ലാലു പ്രസാദ് യാദവ്. ഈ ഒരു സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവിന് നേരിട്ടിരിക്കുന്ന ഈ ഒരു ശിക്ഷാവിധി UPA ഏതെങ്കിലും തരത്തിൽ ദുർബലമാക്കാൻ സാധ്യതയുണ്ടോ?
UPA നേരിട്ട് ഇതങ്ങനെ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, ലാലു പ്രസാദ് യാദവ് UPAയുടെ സഖ്യകക്ഷിയായി പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷിയായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ബീഹാറിലെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ലാലുവിനേക്കാൾ ഇപ്പോ കോൺഗ്രസ് പരിഗണിക്കുന്നത് നിതീഷ് കുമാറിനെയാണ്. ജനതാദൾ യുവിലെ BJP യുമായുള്ള ഒരു ബന്ധം വിച്ഛേദിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മാറി വന്നതോടെ തന്നെ നിതീഷിനോടുള്ള താല്പര്യം കോൺഗ്രസ് വളരെ അധികം കാര്യമായി എടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ലാലു ഇന്ന് ബീഹാറിൽ ഒരു പാസിംഗ് ഔട്ട് ഫേസ് ആണ് എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസിലെ പലർക്കും ഉണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ അകത്ത് തന്നെ 2 അഭിപ്രായമുണ്ട്. ലാലു വേണമെന്നും ലാലു എന്നെ മതിയെന്നും നിതീഷ് വേണ്ട എന്നും നിതീഷ് എന്നെ മതിയെന്നുമുള്ള 2 തരം അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ അകത്ത് ഉണ്ട് ഇപ്പോഴും. UPA നേരിട്ട് ഇത് ബാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു പൊട്ടൻഷ്യൽ ആലി എന്നുള്ള നിലയ്ക്ക് ജനതാദൾ യു ഇപ്പൊ അവിടെ ഉണ്ട്. അതിൽ പിന്നെ ഒരു ചർച്ചയുടെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ലാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. എന്ന് വെച്ചാൽ UPAക്കുമുള്ള ഒരു സംശയം, ഒരു ആരോപണം വന്നത് റഷീദ് മസൂദിനെയും ലാലു പ്രസാദ് യാദവിനെയും പിന്നെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ അംഗത്വം നിലനിർത്തത്തക്ക തരത്തിലുള്ള ഒരു വിധി മറികടക്കുന്നതിനുള്ള ഒരു ഓർഡിനൻസ് ആണ് എന്നുള്ളൊരു സംഭവമാണ് വന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇതിൽ വന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ സർക്കാരിന് വന്ന പാളിച്ച എന്ന് പറയുന്നത് ഒന്ന്, ഇവർക്ക് പൂർണ്ണമായി എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പി യും ഇടതുപക്ഷത്തെയൊന്നും ഇതിൽ ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാൻ അവർക്ക് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലുള്ളൊരു തിരിച്ചടി വരുന്നത്. എന്ന് വെച്ചാൽ അവര് ശ്രമിച്ചിട്ടും ഇത് പരാജയപ്പെട്ടു, എന്നിട്ടും ഉന്നതർ എന്താണ് ഇതിന്റെ കാരണം എന്നറിയില്ല. പക്ഷെ ആദ്യത്തെ ശിക്ഷ ലഭിച്ച ആള് കോൺഗ്രസിന്റെ പിന്നെ പ്രവർത്തക സമിതി അംഗമാണ് റഷീദ് മസൂദ്. അയാൾ അഴിമതി കാണിച്ചത് ബി പി സിംഗ് സർക്കാരിന്റെ കാലത്തിലാണെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിലാണ്. സ്വാഭാവികമായി ലാലു പ്രസാദ് യാദവിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അദ്ദേഹം യു പി എയുടെ ഒന്നാം യു പി എയിൽ സഖ്യകക്ഷിയായും രണ്ടാം യു പി എയിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന കക്ഷിയായും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ നിലയ്ക്ക് ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി യു പി എയുടെ കൂടെ നിൽക്കുന്ന രണ്ടുപേരുടെയാണ് എന്ന് പറയാമെന്നുള്ളതല്ലാതെ ബീഹാർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് നേരിട്ട് ഈ വിഷയം എന്തെങ്കിലും തരത്തിൽ ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട, അവസാനമായി പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, ഈ വിഷയത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസിനെതിരെ രാഹുൽ ഗാന്ധി പരസ്യമായി രംഗത്തിറങ്ങിയതാണ്. രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങുകയും പിന്നീട് ഓർഡിനൻസ് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നത്, എന്തിനു വേണ്ടി രാഹുൽ ഗാന്ധി പാർട്ടി തീരുമാനത്തിനെതിരെ ശക്തമായി ഇങ്ങനെ രംഗത്തെത്തി? പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി അറിയാതെയാണ് ഈ തീരുമാനമെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല. സോണിയാഗാന്ധിയുടെ മകൻ എന്നതിന് ഉപരി പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ടും രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടി?
അതിനുള്ള വിഷയം, രാഹുൽ ഗാന്ധി ഈ വിഷയം പറയേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല. ഒരു പക്ഷേ ഇതിനെതിരെയുള്ള ഒരു പൊതുജന വികാരം ഉയർന്നു വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് കയറി പറഞ്ഞതാവാം. രാഹുൽ ഗാന്ധി അറിയാതെയാണ് തീരുമാനം വന്നത് എന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റില്ല. എന്ന് വെച്ചാൽ പാർട്ടിയുടെ കോർ കമ്മിറ്റിയിലും ഒക്കെ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് ആണ്. അപ്പൊ രാഹുൽ ഗാന്ധി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചും കൂടി ആലോചിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ചിട്ട്. അപ്പൊ അതിനുള്ള വിഷയം ഇത്രേ ഉള്ളൂ. ഒരു മറ്റു പാർട്ടിക്കാരുടെ എതിർപ്പോടുകൂടി ഈ വിഷയം സജീവമായി ജനങ്ങളുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് വന്നതോടെ ഈ വിഷയത്തിൽ പൊതുജന അഭിപ്രായം എതിരാകുന്നു എന്ന് കണ്ടപ്പോ അതിൽ നിന്ന് കോൺഗ്രസിനെ ഇൻസുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ പാർട്ടിയെ മാത്രം മാറ്റി നിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി രംഗപ്രവേശം ചെയ്തതാവാം. അതാവാനേ വഴിയുള്ളൂ. അത് പക്ഷെ എന്തായിരുന്നാലും സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടി പ്രധാനമന്ത്രിയുടെ അധികാരത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.
അത് രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്?
രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെ ഇവിടെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം സർക്കാരിനെതിരെ ഈ രീതിയിലാണോ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് എന്നുള്ള രീതിയിലാണ്. രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ശോഭ എത്രത്തോളം ഇതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം മാത്രമാണ്. അതിനെതിരെ എതിരഭിപ്രായം ഉള്ളവരുണ്ട്. ഇപ്പം ചിലർ പറയുന്നുണ്ട് അത് രാഹുൽ ഗാന്ധി അത് അസേർട്ട് ചെയ്തു, സർക്കാരിന്റെ ഇതിൽ അസേർട്ട് ചെയ്തു, അല്ലെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഗ്രിപ്പ് വളരെ കൂടി എന്നൊക്കെ നമുക്ക് ചർച്ചയിൽ പറയാമെങ്കിലും അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊളാട്രൽ ഡാമേജ് ഉണ്ടല്ലോ. ആ കൊലാട്രൽ ഡാമേജ് യു പി എ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരവും. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി ചർച്ച നടത്തുന്നതിന്റെ അന്ന് പുലർച്ചെയാണ് ഈ വെടി ഇവിടെ പൊട്ടിയത്. അപ്പൊ ആ രീതിയിൽ നഷ്ടമുണ്ടായിട്ടുള്ളത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് തന്നെയാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു പവർ അതോറിറ്റി വീൻ ചെയ്തു പോയി ഒറ്റയടിയോടുകൂടി. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ പി ബസന്ത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.
താങ്ക് യു.